പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, കൊല്ലരുത് എന്ന പ്രമാണത്തിൻ്റെ വിവിധ വശങ്ങൾ നമ്മൾ പഠന വിഷയമാക്കുകയായിരുന്നു. ജീവൻ്റെ മഹത്വത്തെക്കുറിച്ച്, ദൈവം തന്നെ ഉറപ്പുവരുത്തുന്ന ജീവൻ്റെ മൂല്യത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. ആ ജീവന് വിഘാതമായി നിൽക്കുന്ന കൊലപാതകത്തെക്കുറിച്ച്, അത് മാതൃഗർഭത്തിൽ വെച്ച് നടക്കുന്ന ശിശുവധത്തെക്കുറിച്ചും നമ്മൾ കണ്ടു കഴിഞ്ഞു. ജീവന് ദൈവം നൽകുന്ന മൂല്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ആരംഭിക്കട്ടെ. യേശയ്യ പ്രവാചകൻ്റെ പുസ്തകം 43-ാമത്തെ അധ്യായം 1-ഉം 4-ഉം വാക്യങ്ങൾ. യാക്കോബെ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കും, നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ്. ദൈവത്തിന് വിലപ്പെട്ടതാണ്, ബഹുമാന്യമാണ് ഓരോ ജീവനും, ഓരോ മനുഷ്യ വ്യക്തിയും. പക്ഷേ ഇന്ന് ജീവൻ വിലപേശപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുക. ആരൊക്കെ ജീവിക്കണം, ആരൊക്കെ ജീവിക്കരുത് എന്ന് മനുഷ്യൻ തന്നെ നിശ്ചയിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ജീവൻ അതിൻ്റെ തുടക്കത്തിലും അതിൻ്റെ ഒടുക്കത്തിലും നേരിടുന്ന വലിയ ഭീഷണികളെക്കുറിച്ച് കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞു വെച്ചു. മാതാവിൻ്റെ ഉദരത്തിൽ രൂപം കൊള്ളുന്ന ശിശു ജനിക്കണമോ അത് വളരണമോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുന്നത് മാതാപിതാക്കന്മാരും ചിലപ്പോൾ സർക്കാരുമൊക്കെയാണ് എന്ന് നമ്മൾ കണ്ടു. മാതൃഗർഭത്തിലായിരിക്കുന്ന ശിശുവിനെ കൊന്നുകളയുന്നത് കുറ്റകരമല്ലാതെ എന്ന് പറയുന്ന സർക്കാരുകളുണ്ട്, കൊന്നു കളഞ്ഞേ മതിയാവും നിർബന്ധിക്കുന്ന സർക്കാരുകളുമുണ്ട്. ജീവൻ്റെ നാഥന്മാരായി ചമയുന്ന മനുഷ്യർ കർത്താവിൻ്റെ കൽപ്പനയെ യാതൊരു കൂസലും കൂടാതെ ലംഘിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ കണ്ടു. മാതൃഗർഭത്തിൽ വെച്ച് കുഞ്ഞുങ്ങളെ കൊന്ന് അവയവങ്ങൾ വിച്ഛേദിച്ചെടുക്കുന്ന സംസ്കാരത്തെക്കുറിച്ച് നമുക്കറിയാം. ചികിത്സയ്ക്ക് വേണ്ടി കുഞ്ഞുങ്ങളുടെ അവയവങ്ങൾ മുറിച്ചെടുക്കുന്നവരെക്കുറിച്ച് നമുക്കറിയാം. ഇതൊക്കെ മാതൃഗർഭത്തിൽ നടക്കുന്ന സംഭവങ്ങൾ. ഒരുപക്ഷെ അതുപോലെ തന്നെ, ഒരുപക്ഷെ അതിനേക്കാളും കൂടുതൽ ഭീകരമാണ് ജീവൻ്റെ അവസാന നിമിഷം നേരിടുന്ന ഭീഷണികൾ, ദയാവധം എന്ന പേരിൽ അറിയപ്പെടുന്ന കൊലപാതകങ്ങൾ. ഇതിന് രണ്ടിനും കാരണമായി നിൽക്കുന്നത് ജീവനെ സംബന്ധിച്ച് വികലമായ കാഴ്ചപ്പാടാണ് എന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മളെ അനുസ്മരിപ്പിക്കുകയുണ്ടായി. ജീവൻ ഇന്നൊരു കച്ചവട വസ്തുവായി മാറുകയാണ്. ജീവൻ നിലനിർത്തുന്നത് ലാഭകരമാണോ അല്ലയോ എന്ന് ചിന്തിച്ചതിന് ശേഷമാണ് തീരുമാനമെടുക്കുക. ഇനി ഒരു ശിശു ജനിക്കുന്നത് എനിക്ക് ലാഭകരമാണോ അല്ലയോ എന്ന് നിശ്ചയിച്ചതുകൊണ്ടാണ്. ലാഭകരമല്ല എന്ന് തോന്നുകയാണെങ്കിൽ ജനിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നു. ഒരു ശിശു ഉണ്ടാകുന്നത് എനിക്ക് ഉപകാരപ്രദമാണ്, ലാഭകരമാണെങ്കിൽ അതിനെ ജനിക്കാൻ അനുവദിക്കുന്നു. അതുപോലെ തന്നെ വാർദ്ധക്യത്തിൽ എത്തിയിരിക്കുന്ന വ്യക്തികൾ, അവർ ജീവിക്കുന്നത് സമൂഹത്തിനൊരു നഷ്ടമായി കരുതുകയാണെങ്കിൽ കഴിയുന്നതും വേഗം അവരെ ഉന്മൂലനം ചെയ്യുന്നതായിരിക്കും മെച്ചം. ഇത് വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു നിലപാടാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഹിറ്റ്ലർ ഒരു തീരുമാനമെടുത്തിരുന്നു അത്രേ, സമൂഹത്തിന് ഉപകാരപ്രദമല്ലാത്ത മനുഷ്യരെയൊക്കെ കൊന്നുകളയുക, അംഗവൈകല്യമുള്ളവരെ, ബുദ്ധിമാന്ദ്യം സംഭവിച്ചവരെ, മാരകരോഗം ബാധിച്ചവരെയൊക്കെ ഗ്യാസ് ചേമ്പറിലാക്കി മാരകമായ ഗ്യാസ് ഇട്ട് കൊന്ന് അവരെ ഒന്നുകിൽ കത്തിച്ച് ചാരമാക്കുക, അല്ലെങ്കിൽ അരച്ചു കുഴമ്പാക്കി കടലിൽ തട്ടിക്കളയുക. ഇത് രണ്ടും സംഭവിച്ചിരുന്നു. അത് വലിയ ഭീകരതയാണെന്ന് നമ്മളിന്ന് പറയുന്നു. നാസി ഭീകരതയെക്കുറിച്ചൊക്കെ, ഗ്യാസ് ചേമ്പറുകളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നടുക്കമുണ്ടാകും പലർക്കും. പക്ഷേ ഇന്ന് കൂടുതൽ അഭ്യസ്ത വിദ്യർ, സംസ്കാര സമ്പന്നർ എന്ന് അഭിമാനിക്കുന്നവരാണ് ജീവനെതിരെ കൊടും ഭീഷണികളുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അത് കച്ചവട മനോഭാവം മാത്രമല്ല, പലപ്പോഴും ജീവനെ സംബന്ധിച്ച മറ്റു വികലമായ കാഴ്ചപ്പാടുകളുമുണ്ട്. ജീവൻ അർത്ഥവത്താവുന്നത് പ്രൊഡക്റ്റീവാകുമ്പോഴാണ്. എന്തെങ്കിലുമൊക്കെ ക്രിയാത്മകമായി സമൂഹത്തിന് കാഴ്ചവെക്കാൻ സാധിക്കുമ്പോൾ, സമൂഹത്തിൽ പ്രൊഡക്റ്റീവാകുന്ന ഉൽപ്പാദനക്ഷമമായ ജീവന് മാത്രമേ അർത്ഥമുള്ളൂ എന്നുള്ള കാഴ്ചപ്പാട് വർദ്ധിക്കുകയാണ്. ബൗദ്ധികമായി ചിന്തിക്കാനും തീരുമാനങ്ങളെടുക്കാനും എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കാനും ആശയങ്ങൾ മറ്റുള്ളവരുമായി വിനിമയം ചെയ്യാനും മറ്റുള്ളവർക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്രദമാകാനും ഒക്കെ സാധിക്കുന്ന ജീവന് മാത്രമേ വിലയുള്ളൂ. ഇല്ലാത്തതൊക്കെ വിലകെട്ടതാണ്. മന്ദബുദ്ധികളായവർക്ക് അവർ ജീവിക്കുന്നതുകൊണ്ട് ആർക്കുപകാരം, മറ്റുള്ളവർക്ക് ഭാരമായി തീരുന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് മാതൃഗർഭത്തിലായിരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുക, ഈ ശിശു പൂർണ്ണ ബുദ്ധിയോടുകൂടിയാണോ അതോ അംഗവൈകല്യത്തോടുകൂടിയാണോ വരിക. വൈകല്യമുള്ളതാണെങ്കിൽ അതിനെ ജനിക്കാൻ അനുവദിക്കാതിരിക്കുക, അഥവാ ജനിച്ചുപോയെങ്കിൽ വൈകല്യമുള്ളതിനെയൊക്കെ കഴിയുന്നതും വേഗം കൊന്നുകളയുക. മറ്റുള്ളവർക്ക് എന്തിനൊരു ഭാരമായി തീരുന്നു. മാറാരോഗം ബാധിച്ചു കഴിയുമ്പോൾ അതിനെയും വളർത്തിക്കൊണ്ടുവരുന്നത് ബുദ്ധിമുട്ടായി തോന്നുന്നത് കൊണ്ട് ഒഴിവാക്കുകയാണ് പലപ്പോഴും എളുപ്പമെന്ന് തോന്നും. അപ്പോഴും ജീവന് വില പേശാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മൾ കച്ചവട വസ്തുവായി മാറിയിരിക്കുന്നു. ജീവൻ വർദ്ധിച്ചു വരുന്ന ആഗോള സംസ്കാരം ഒരു കമ്പോള സംസ്കാരമായി തീരുകയല്ലേ? എല്ലാറ്റിനെയും പണത്തിൻ്റെ പേരിൽ വില പേശി തുടങ്ങിയിരിക്കുന്നു മനുഷ്യൻ്റെ ജീവനെ പോലും. വില കിട്ടതായി കരുതുന്ന ജീവനെ കഴിയുന്ന ഉന്മൂലനം ചെയ്യുക. വെച്ചുകൊണ്ടിരിക്കുന്നൊരു ഭാരമാണെന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക. അധ്വാനിച്ച് മക്കളെ വളർത്തിക്കൊണ്ടുവന്ന മക്കൾ പ്രായമായി കഴിയുമ്പോൾ ആ മാതാപിതാക്കന്മാരെ ഭാരമായി കരുതി ഒഴിവാക്കുക. സത്രങ്ങളുണ്ടെങ്കിൽ അവിടെ ഇറക്കി വയ്ക്കുക. വൃദ്ധമന്ദിരങ്ങളിലേക്ക് ഇത് രണ്ടുമില്ലെങ്കിൽ അതിനേക്കാൾ എളുപ്പം അവർക്ക് നല്ല മരുന്നുകൾ കൊടുത്ത് ജീവൻ വേഗം അവസാനിപ്പിക്കുക. മാതാപിതാക്കന്മാരും മക്കളെ സ്നേഹിക്കാത്തതുപോലെ മക്കൾ മാതാപിതാക്കന്മാരെ സ്നേഹിക്കാതായി. ജീവൻ്റെ തുടക്കത്തിൽ മാതാപിതാക്കന്മാരാണ് മക്കൾക്ക് ഭീഷണിയാവുന്നതെങ്കിൽ ജീവൻ്റെ ഒടുക്കത്തിൽ മക്കൾ മാതാപിതാക്കന്മാർക്ക് ഭീഷണിയാവുന്നു. തുടക്കത്തിലും ഒടുക്കത്തിലും വേണ്ട എന്ന് പറയുന്നൊരു സംസ്കാരം, അത് സമ്പത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെയാണ് വരുന്നത്. എല്ലാത്തിനെയും കണക്കാക്കുകയും വില പറയുകയും ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സൗകര്യത്തിന് വേണ്ടി ജീവൻ ഒഴിവാക്കുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ അതുമാത്രമല്ലല്ലോ, പലപ്പോഴും മാറാരോഗം ബാധിച്ചിരിക്കുന്നു. ഇനി എത്ര ചികിത്സിച്ചാലും എനിക്ക് രോഗസൗഖ്യം കിട്ടുകയില്ല എന്ന് രോഗിക്ക് പോലും ബോധ്യമായി. സഹിക്കാൻ വയ്യാത്ത വേദന, ഈ വേദന അവസാനിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഉചിതമല്ലേ? എന്തിനു വേണ്ടി ഞാനിനിയും സഹിക്കണം? ഈ അർത്ഥശൂന്യമായ സഹനം മുന്നോട്ട് നീട്ടുന്നതിനേക്കാളും നല്ലത് അത് അവസാനിപ്പിക്കുന്നതല്ലേ? കരുണ തോന്നി എൻ്റെ ജീവൻ എടുക്കാൻ എന്നെ സഹായിക്കുക, അസിസ്റ്റഡ് സൂയിസൈഡ് എന്ന് പറയും. മരിക്കാൻ അനുവദിക്കുക, മാനമായ വിധത്തിൽ മരിക്കാൻ അനുവദിക്കുക, അതാണല്ലോ യൂത്തനാസിയ എന്ന് പറയുക. യു എന്നതിന് ഗുഡ്, നല്ലത് എന്നതാണ് ഗ്രീക്കിൽ അർത്ഥം. തനാസിയ മരണം, നല്ല മരണം എന്നാണ് യൂത്തനാസി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ. മനുഷ്യോചിതമായി ജീവിക്കുക അല്ലെങ്കിൽ മനുഷ്യോചിതമായി മരിക്കുക. ഒരു കൃമിയെപ്പോലെ ജീവിക്കുന്നതുകൊണ്ട് എന്തർത്ഥം? അർത്ഥശൂന്യമായ ജീവിതം അവസാനിപ്പിക്കുന്നതല്ലേ നല്ലത്? എങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യന് മരണം ജീവിതത്തെക്കാളും യുദ്ധത്തെക്കാളും മെച്ചപ്പെട്ടതായി തോന്നുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യമുണ്ടാകുമ്പോൾ മരണം തിരഞ്ഞെടുക്കുന്ന വ്യക്തിയെ മരിക്കാൻ അനുവദിക്കുക, അങ്ങനെ മരിക്കുന്നു തെറ്റല്ല എന്ന് പഠിപ്പിക്കുക, അത് നിയമത്തിലൂടെ നടപ്പിലാക്കുക. ഇപ്പോൾ ദയാവധം എന്നാണ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുക, അല്ലെങ്കിൽ കാരുണ്യവധം. കരുണ തോന്നി ഒരു മനുഷ്യനെ മരിക്കാൻ അനുവദിക്കുന്നു. അത് രണ്ട് തരത്തിലാവാം. ഒന്നുകിൽ ക്രിയാത്മകമായി പോസിറ്റീവായിട്ട് എന്തെങ്കിലും വിഷം കൊടുത്ത് മനുഷ്യനെ അവസാനിപ്പിക്കുക, അതല്ലെങ്കിൽ കൊടുക്കേണ്ട ചികിത്സാവിധികൾ ഒന്നും തന്നെ കൊടുക്കാതെ അവനെ ക്രമേണ മരിക്കാൻ അനുവദിക്കുക. അത് രണ്ടും വ്യക്തമായ തീരുമാനത്തോടു കൂടിയാണ്, മരണത്തെ ഡയറക്റ്റായിട്ട് ഉന്നമിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഇത് ഉപേക്ഷയാലോ പ്രവൃത്തിയാലോ ഉണ്ടാകുന്ന ദയാവധമാണ്. ഇതിനെക്കുറിച്ച് എന്താണ് നമുക്ക് പറയാൻ സാധിക്കുക? സഭയുടെ നിലപാട് വളരെ വ്യക്തമാണ്. ജീവൻ്റെ ഉടയവൻ ദൈവമാണ്. മനുഷ്യൻ ആഗ്രഹിച്ചിട്ടുണ്ടായ ജീവനല്ല. ആഗ്രഹിച്ചാൽ ജീവൻ ഉണ്ടാവുകയുമില്ല. ദൈവം ദാനമായി നൽകുന്ന ജീവനെ ദൈവം തിരിച്ചെടുക്കുന്നതുവരെ വളർത്തിക്കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം എല്ലാ മനുഷ്യർക്കുമുണ്ട്. അതിന് അപ്പുറം ജീവൻ ഒടുക്കുന്നത് അതിൽ തന്നെ തെറ്റാണ്. പക്ഷേ ഈ ദയാവധത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ സങ്കീർണമായ ധാരാളം പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. കൊല്ലരുത് എന്ന കൽപ്പന നിലനിൽക്കെ തന്നെ എന്തുമാത്രം മനുഷ്യൻ ചികിത്സിക്കാൻ കടപ്പെട്ടവരാണ്. ഉദാഹരണത്തിന്, ഇന്ന് വൈദ്യ സംസ്കാരം, വൈദ്യശാസ്ത്രം വളരെയേറെ പുരോഗമിച്ചിരിക്കുന്നു. ബൈബിൾ എഴുതിയ കാലത്തിൽ നിന്നും എത്രയോ മുന്നോട്ട് പോയിരിക്കുന്നു നമ്മൾ. പണ്ടൊക്കെ 50-60 വയസ്സ് വരെ ജീവിച്ചാൽ ഒരു വലിയ ജീവിതമായി വാർദ്ധക്യമായി കരുതിയിരുന്നു. പക്ഷേ ഇന്ന് 60-70 ആകുമ്പോഴാണ് യൗവനം ആരംഭിക്കുന്നതെന്ന് പറയുന്നവരുണ്ട്. 90 ആയാലും സാമാന്യം നന്നായിട്ട് ജീവിക്കുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ വൈദ്യശാസ്ത്രം പുരോഗമിച്ചതനുസരിച്ച് ജീവൻ കൂടുതൽ കൂടുതൽ ദീർഘകാലം ജീവിക്കാനായിട്ട് മനുഷ്യന് സാധിക്കുന്നു. അതുപോലെ തന്നെ പണ്ടൊന്നും പരിഹാരമില്ലാതിരുന്ന, ചികിത്സയില്ലാതിരുന്ന രോഗങ്ങളെ ഇന്ന് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ എന്തുമാത്രം ചികിത്സിക്കണം മനുഷ്യന്, ഏതെല്ലാം ചികിത്സാരീതികളാണ് ലഭ്യമായിരിക്കുന്നത് അതെല്ലാം ചികിത്സിക്കണമോ, എവിടെയാണ് ചികിത്സ നിർത്താൻ സാധിക്കുക? ദയാവധത്തെക്കുറിച്ച് പറയുമ്പോൾ ചികിത്സിക്കാതിരിക്കുന്നതും ദയാവധത്തിൻ്റെ ഭാഗമായി തീരും. അപ്പോൾ ലഭ്യമായ എല്ലാ ചികിത്സാരീതികളും ഉപയോഗിക്കുകയാണെങ്കിൽ അന്ത്യമില്ലാതെ മനുഷ്യജീവനെ നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കും. ബോധം നഷ്ടപ്പെട്ട വ്യക്തികളെയും ഒരു ശാരീരികമായ ജീവൻ നിലനിർത്തിക്കൊണ്ടു പോകാനായിട്ട് യന്ത്രങ്ങൾക്ക് സാധിച്ചു വന്നിരും. ഇങ്ങനെ എത്ര കാലത്തേക്ക് ചികിത്സിക്കണം? ആ ചികിത്സ നിർത്തുന്നത് തെറ്റാണോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് സഭ വ്യക്തമായ ഉത്തരം നൽകുന്നുണ്ട്. അസാധാരണമായ ചികിത്സാരീതികൾ നടപ്പിലാക്കാൻ, നടത്തിക്കൊണ്ടു പോകാൻ ആർക്കും ഉത്തരവാദിത്വമില്ല. എന്താണ് അസാധാരണമെന്ന് ഉദ്ദേശിക്കുക? സാധാരണ രീതിയിൽ നിലവിലുള്ള, എല്ലാവർക്കും ലഭ്യമായ, അത് സാമ്പത്തികമായും സാമൂഹികമായും മാനസികമായും നടപ്പിലാക്കാൻ കഴിയുന്ന ചികിത്സാരീതികളെ നടത്താൻ ഉത്തരവാദിത്വമുള്ളൂ, കടമയുള്ളൂ. ഇവിടെ കിട്ടാത്ത ചികിത്സകൾ ഒരുപക്ഷേ അമേരിക്കയിലോ യൂറോപ്യൻ രാജ്യങ്ങളിലോ കിട്ടിയെന്ന് വരും. അവിടെ പോയാൽ ഒരുപക്ഷേ കുറച്ച് നാളുകൂടി ജീവിക്കാൻ വ്യക്തികൾ സാധിച്ചെന്ന് വരും. പക്ഷേ എല്ലാവർക്കും അതിനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള അസാധാരണമായ ചികിത്സകൾ നടപ്പിലാക്കാൻ, നടത്താൻ ആർക്കും ഉത്തരവാദിത്വമില്ല. അങ്ങനെയുള്ള ചികിത്സകൾ ചെയ്യാതിരിക്കെ ഒരാൾ മരിച്ചു പോയാൽ അതിനെ ദയാവധമായി കണക്കാക്കാനും സാധിക്കില്ല. ഇങ്ങനെയുള്ള ചികിത്സകൾ ആവശ്യപ്പെടാനും ആർക്കും സാധിക്കുകയില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ജീവൻ ഒരു മൂല്യമാണ്, വിലപ്പെട്ടതാണ്. പക്ഷേ പരമമായ മൂല്യമല്ല ശാരീരിക ജീവൻ എന്നോർക്കുക. ശാരീരികമായ ജീവൻ നിലനിർത്താനും സംരക്ഷിക്കാനും നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ അതിന് പരിധികളുമുണ്ട്. അതിന് സാമ്പത്തികമായ പരിധികളുണ്ട്, ശാരീരികവും മാനസികവുമായ പരിധികളുമുണ്ട്. ഈ പരിധികൾക്കുള്ളിൽ നിന്നുകൊണ്ടേ ചികിത്സിക്കാൻ ഉത്തരവാദിത്വമുള്ളൂ. സ്വത്ത് മുഴുവനും വിറ്റ് ചികിത്സിച്ച് മാതാപിതാക്കന്മാർ, അല്ലെങ്കിൽ മാതാവോ പിതാവോ ബന്ധു ആരെങ്കിലും ആവട്ടെ, ആ വ്യക്തിയുടെ ചികിത്സയ്ക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് പിന്നീട് ജീവിക്കാൻ സാധിക്കാത്ത ഉത്തരം മുഴുവനും വിറ്റ് ചിലവാക്കാനൊന്നും ആരും ആവശ്യപ്പെടില്ല. അങ്ങനെയുള്ള ഒരു ചികിത്സാ രീതികൾ നടപ്പിലാക്കണമെന്ന് സഭ നിർണ്ണയിക്കുന്നില്ല, ദൈവം ആഗ്രഹിക്കുന്നുമില്ല. കഴിവിനപ്പുറമുള്ളത് ആരോടും ദൈവം ആവശ്യപ്പെടില്ല. ജീവനെ മാനിക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം, സംരക്ഷിക്കണം. പക്ഷേ കഴിവിൻ്റെ പരിധികളിൽ നിന്നുകൊണ്ട് മാത്രമേ പാടുള്ളൂ. അപ്പോൾ ആധുനിക ചികിത്സാരീതികൾ നൽകുന്ന എല്ലാ ഉപകരണങ്ങളും ഉപയോഗിക്കാനും എല്ലാ മരുന്നുകളും ഉപയോഗിക്കാനും ഒന്നും എല്ലാവർക്കും സാധിച്ചെന്ന് വരില്ല. ലക്ഷക്കണക്കിന് രൂപ മുടക്കുന്ന ഓരോ ചികിത്സാരീതികളും നടപ്പിലാക്കാൻ എല്ലാവർക്കും സാധിക്കില്ല. സാധാരണഗതിയിൽ ലഭ്യമായ ചികിത്സാരീതികൾ ഉപയോഗിക്കണം. അതല്ലാതെ മനുഷ്യനെ കൊന്നു കളയരുത്. മനുഷ്യൻ്റെ ജീവനെ അവസാനിപ്പിക്കാനായിട്ട് മനുഷ്യൻ തന്നെ മുൻകൈ എടുക്കരുത്. മനുഷ്യനെ മനുഷ്യനായി ജീവിക്കാൻ അനുവദിക്കുക. കഴിയുന്നിടത്തോളം ചികിത്സിക്കുക. ദൈവം വിളിക്കുമ്പോൾ പോകാൻ അനുവദിക്കുക. അപ്പോൾ ദയാവധത്തെക്കുറിച്ച് പറയുന്ന ഇത്രയേ ഉള്ളൂ. മനുഷ്യനെ മനുഷ്യനായി ജീവിക്കാൻ അനുവദിക്കണം. കഴിയുന്ന രീതിയിൽ ചികിത്സിക്കണം. സാധ്യമായത് കൊടുക്കണം. അസാധ്യമായത് ആരോടും ആഗ്രഹിക്കുന്നില്ല, ആവശ്യപ്പെടുന്നില്ല. ദൈവം വിളിക്കുമ്പോൾ മരിക്കാനും അനുവദിക്കുക. അപ്പോൾ മരണം കൊണ്ടെല്ലാം അവസാനിക്കുന്നില്ല. അപ്പോൾ ദയാവധത്തെ അംഗീകരിക്കാത്ത സഭ മരിക്കാൻ അനുവദിക്കുന്നുണ്ട്, തീർച്ചയായിട്ട്. ഇനി ഇതിനപ്പുറത്ത് വരുന്ന മറ്റൊരു പ്രശ്നമാണ് ആത്മഹത്യ. ആത്മഹത്യ പല കാരണങ്ങളാൽ സംഭവിക്കുന്നുണ്ടാവും. ആത്മഹത്യയെ വലിയ പാപമായി കരുതിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആത്മഹത്യ ചെയ്യുന്ന വ്യക്തികളെ സിമിറ്റേറിയിൽ സംസ്കരിക്കുമായിരുന്നില്ല. അവരുടെ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട് സഭാകർമ്മങ്ങളൊന്നും തന്നെ നടത്തുമായിരുന്നില്ല. പക്ഷേ കാലക്രമത്തിൽ മനസ്സിലായി ആത്മഹത്യ എപ്പോഴും വലിയ പാപമായിരിക്കണമെന്നില്ല. പല കാരണങ്ങളാവാം ഒരു വ്യക്തിയെ സ്വയം നശിക്കാനായിട്ട്, മരിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. മാറാ രോഗം ബാധിച്ച് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുന്നത് എന്ന് ഒരു മെച്ചമായി കരുതുന്നത് കൊണ്ടാവാം. ശാരീരികമായ വേദന അവസാനിപ്പിക്കാൻ വേണ്ടിയായിരിക്കാം ചിലർ ആത്മഹത്യ ചെയ്യുക. അതല്ലെങ്കിൽ താങ്ങാനാവാത്ത ലജ്ജാഭാരം കൊണ്ടാവാം. അരുതാത്തത് ചെയ്തു, സമൂഹത്തിൽ ജീവിക്കാൻ സാധിക്കാത്ത രീതിയിൽ അവഹേളിക്കപ്പെടുന്നൊരു സാഹചര്യത്തിൽ ആ അവഹേളനം അവസാനിപ്പിക്കാൻ വേണ്ടി ആത്മഹത്യ ചെയ്യുന്നതാവാം. സാമ്പത്തികമായ പ്രശ്നം കൊണ്ടായിരിക്കാം. സാമ്പത്തികമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടാൻ സാധിക്കാതെ വരുമ്പോൾ വലിയ കടബാധ്യതയിൽ പെട്ടുപോയ വ്യക്തികൾ അതിൽ നിന്ന് സ്വയം രക്ഷപ്പെടാൻ സാധിക്കാതെ വരുമ്പോൾ ആത്മഹത്യയിൽ അഭയം തേടുന്നതാവാം. പല കാരണങ്ങളുണ്ടാവാം. എന്താണ് നമുക്ക് ബൈബിൾ ആത്മഹത്യയെക്കുറിച്ച് പഠിപ്പിക്കുക, സഭ എന്താണ് ഇതിനെക്കുറിച്ച് എടുക്കുന്ന നിലപാട്? ആത്മഹത്യ അതിൽ തന്നെ തെറ്റാണ് തീർച്ചയായിട്ടും. കാരണം ജീവൻ്റെ ഉടയവൻ ദൈവമാണ്. ആ ജീവൻ്റെ മേൽ കൈവെക്കാൻ ഒരു മനുഷ്യനും അവകാശമില്ല, അധികാരമില്ല. അതെൻ്റെ ജീവനാണെങ്കിലും എൻ്റെ ജീവൻ എൻ്റെ സ്വന്തമല്ല, എനിക്ക് ദാനവുമായി നൽകിയതാണ്. ഞാനെന്ന് പറയുന്ന ഈ വ്യക്തി തന്നെ എൻ്റെ സ്വന്തമല്ല, എന്നെ സൃഷ്ടിച്ച് രക്ഷിച്ച് നിത്യതയിലേക്ക് വിളിക്കുന്ന ദൈവത്തിൻ്റെതാണ് ഞാൻ. ആ ദൈവം അനുവദിക്കുന്നിടത്തോളം, ആഗ്രഹിക്കുന്നിടത്തോളം കാലം ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കണം. അത് രോഗിയാണെങ്കിലും പാപിയാണെങ്കിലും മറ്റുള്ളവൻ്റെ മുമ്പിൽ നിന്ദിതനും പരിഹാസിതനുമാണെങ്കിലും, പക്ഷേ ചില സാഹചര്യത്തിൽ എനിക്കത് സാധിക്കാതെ വരുന്നു. എൻ്റെ മാനസികമായ അവസ്ഥ എന്നെ അതിനെ അനുവദിക്കാതെ വരുന്നു. മാനസികമായി തളർന്നു പോകുന്നുണ്ടാവാം. ഇന്ന് വികസിച്ചിരിക്കുന്ന മനഃശാസ്ത്രത്തിൻ്റെ ശാഖകൾ നമ്മളെ പഠിപ്പിക്കും, പലപ്പോഴും ആത്മഹത്യ ചെയ്യുന്ന വ്യക്തി പൂർണ്ണമായ ഉത്തരവാദിത്വത്തോടു കൂടിയല്ല ചെയ്യുന്നത്, പൂർണ്ണമായ അറിവും സമ്മതവും കൂടാതെയാവാം. ഒരുപക്ഷേ മരണം ജീവനേക്കാൾ മെച്ചപ്പെട്ടതായി തോന്നുന്നതുകൊണ്ടാവാം. തീരുമാനമെടുക്കുന്നത് പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടുകൂടി അല്ലാതിരിക്കാം. അതുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നവരെല്ലാം മാരകമായ പാപത്തിലാണ് മരിക്കുന്നത് നമുക്ക് പറയാനാവില്ല. തന്നെയുമല്ല, ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന സാഹചര്യങ്ങളുണ്ടാവാം. ആരെങ്കിലും ഒരാൾ സ്വന്തം ജീവൻ എടുക്കുന്നെങ്കിൽ ആ വ്യക്തിയെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പേ ചുറ്റുപാടുമുള്ളവർ ചോദിക്കണം, എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇപ്രകാരം ചെയ്തത്, ഇപ്രകാരം ഒരു മരണം ഈ വ്യക്തി തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? ഒരുപക്ഷേ കടക്കണിയിൽ കുടുക്കിയ വ്യക്തികളാവാം, അതല്ലെങ്കിൽ അപവാദം പറഞ്ഞ് വരത്തിയ വ്യക്തികളാവാം, ജീവിക്കാൻ അവസരം നിഷേധിച്ചവരാവാം. അപ്പോഴും മരിക്കുന്ന വ്യക്തിയേക്കാൾ കൂടുതൽ ആ മരണത്തിന് കളമൊരുക്കിയ വ്യക്തികളുണ്ടാവും. ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അവരും കടപ്പെട്ടവരാണ്. അപ്പോൾ ആത്മഹത്യ അതിൽ തന്നെ തെറ്റാണ് എന്ന് പറഞ്ഞ് നമുക്ക് കുറ്റപ്പെടുത്താനാവില്ല. അതേസമയം ജീവൻ കാത്തു സൂക്ഷിക്കാനും പാലിക്കാനുമുള്ള ഉത്തരവാദിത്വം എല്ലാ വ്യക്തികൾക്കുമുണ്ട് എന്ന് നമ്മൾ മറക്കാതിരിക്കണം. ആത്മഹത്യയെക്കുറിച്ച് പറയുമ്പോൾ ജീവൻ ത്യജിക്കുന്ന ചില സാഹചര്യങ്ങളെക്കുറിച്ച് കൂടി ഓർക്കേണ്ടതുണ്ട്. മറ്റുള്ളവരെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടി അരയ്ക്ക് ബോംബും കെട്ടിവെച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന വ്യക്തികളുണ്ട്, മറ്റുള്ളവരെ മരണത്താൽ കൊല്ലാൻ വേണ്ടി. ഇപ്പോൾ ടെററിസത്തെക്കുറിച്ച്, ഭീകര പ്രവർത്തനങ്ങൾക്കായി ആത്മഹത്യ ചെയ്യുന്നവർ ഒരു തരത്തിലും നമുക്ക് ന്യായീകരിക്കാവുന്നതല്ല തീർച്ചയായിട്ടും. അതിന് യാതൊരു ന്യായീകരണവും ഇല്ല. മറ്റുള്ളവരെ കൊല്ലാൻ വേണ്ടി സ്വയം മരിക്കുന്നവൻ, അവർ സ്വന്തം ജീവനും മാനിക്കുന്നില്ല, മറ്റുള്ളവരുടെ ജീവനെയും മാനിക്കുന്നില്ല. ഇങ്ങനെ മറ്റുള്ളവരെ കൊല്ലാൻ വേണ്ടി സ്വയം വധിക്കുന്നവരെ രക്തസാക്ഷികളായി കണക്കാക്കുന്നവരുണ്ട്. ഓക്കെ, രക്തം കൊണ്ട് സാക്ഷ്യം നടത്തുന്നവരാണ്, പക്ഷേ എന്തിനാണ് അവർ സാക്ഷ്യം നൽകുന്നത്? അവർ സാക്ഷ്യം നൽകുന്നത് അക്രമത്തിനും ഭീകരതയ്ക്കുമല്ലേ, യഥാർത്ഥ സ്വാതന്ത്ര്യത്തിനല്ല. സ്നേഹത്തിൻ്റെ ഒരു പ്രവർത്തനമായി അതിനെ കാണാനാവില്ല. അത് അനേകരുടെ ജീവനൊടുക്കുന്നതാണെങ്കിലും ഒരാളുടെ ജീവനൊടുക്കുന്നതാണെങ്കിലും ഒരു തരത്തിലും ന്യായീകരിക്കാനാവാത്ത പ്രവർത്തനമാണ് ഇപ്രകാരമുള്ള ഭീകര പ്രവർത്തകർ ചെയ്യുന്ന ആത്മഹത്യയും. ആത്മഹത്യയിൽ നിന്ന് വ്യത്യസ്തമായ ആത്മദാനത്തെക്കുറിച്ചാണ് യേശു പഠിപ്പിച്ചത്. ജീവൻ കൊടുക്കുന്ന, മറ്റുള്ളവർക്ക് ജീവനുണ്ടാകാൻ വേണ്ടി സ്വയം ജീവൻ സമർപ്പിച്ച ആ വലിയ ആത്മത്യാഗം, ആത്മബലി, അതാണ് സ്നേഹത്തിൻ്റെ പരമമായ പ്രകടനമായി യേശു നമുക്ക് പറഞ്ഞു തന്നത്. ഇപ്പോൾ ജീവൻ എന്തു വില കൊടുത്തും കാത്തു സൂക്ഷിക്കേണ്ട ഒന്നായി യേശു നമ്മളെ പഠിപ്പിക്കുന്നില്ല. ശാരീരിക ജീവൻ ദാനമായി നൽകാവുന്നതാണ്. ആ ഒരു ആത്മദാനത്തെക്കുറിച്ചാണ് യേശു പഠിപ്പിച്ചത്. സഹോദരർക്ക് ജീവനുണ്ടാകാൻ വേണ്ടി സ്വന്തം ജീവൻ സമർപ്പിക്കുന്ന വ്യക്തികൾ, അങ്ങനെയുള്ള അനേകം ഉദാഹരണങ്ങൾ നമ്മൾ കാണും. അതേറ്റവും പ്രധാനപ്പെട്ടതാണ്. രക്തസാക്ഷിത്വം, വിശ്വാസത്തിന് സാക്ഷ്യം നൽകാൻ വേണ്ടി, സ്വന്തം വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി മരിക്കാൻ തയ്യാറാവുക. ജീവൻ വിശ്വാസത്തെക്കാൾ വിലപ്പെട്ടതായി കരുതാതിരിക്കുക. യേശുവിലുള്ള വിശ്വാസം ഏറ്റുപറയുന്നതിന് വേണ്ടി, ദൈവരാജ്യത്തിനു വേണ്ടി ജീവൻ സമർപ്പിക്കുന്നത് വലിയ ഒരു വിളിയായി, ദൗത്യമായി യേശു തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരണം. ജീവൻ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു നഷ്ടപ്പെടുത്തും, എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിന് വേണ്ടിയോ ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് എന്നേക്കുമായി കാത്തു സൂക്ഷിക്കും. അങ്ങനെ വരുമ്പോൾ സുവിശേഷത്തിന് വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തുന്നത് ഒരു തെറ്റല്ല, ഒരു കടമയാണ്, വീരോചിതമായ ഒരു കർത്തവ്യമാണ് യേശു പഠിപ്പിക്കുകയായിരുന്നു. രക്തസാക്ഷിത്വം, വരിച്ചവരെ വിശുദ്ധരായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. സഭയിൽ അനേകം രക്തസാക്ഷികളെ നമ്മൾ ആദരിക്കാറുണ്ട്. രക്തസാക്ഷിത്വത്തോടൊപ്പം പോകുന്നതാണ് അതിന് സമാനമായ മറ്റു ചില പ്രവർത്തികൾ. ഉദാഹരണത്തിന്, തൻ്റെ ജീവിതം നിശ്ചിതമായ ഒരു മരണത്തിലേക്ക് ആയിരിക്കും നയിക്കുക എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഫാദർ ഡാമിയൻ മൊളോക്കോ ദ്വീപിലേക്ക് പോയത്. കുഷ്ഠരോഗികളെ മാത്രം താമസിപ്പിച്ചിരുന്ന മൊളോക്കോ ദ്വീപിൽ പോയി ശുശ്രൂഷ ചെയ്ത ഡാമിയൻ ബെൽജിയംകാരനാണ്. അവിടെ നിന്ന് തിരിച്ചു പോരില്ല എന്ന് വ്യക്തമായിരുന്നു. ഈ അന്ന് കുഷ്ഠരോഗത്തിന് വ്യക്തമായ ചികിത്സകൾ, ഭേദപ്പെടുത്താൻ പറ്റുന്ന നല്ല ചികിത്സകളും ഉണ്ടായിരുന്നില്ല. ഈ സാഹചര്യത്തിൽ കുഷ്ഠരോഗികളുടെ മധ്യേ ജീവിച്ച് 1840 ജനിച്ച് 1889 മരിച്ച ഫാദർ ഡാമിയൻ, ആ ഫാദർ ഡാമിയൻ ജീവൻ സമർപ്പിക്കുകയായിരുന്നു. യേശു സമർപ്പിച്ചതുപോലെ അത് ആത്മഹത്യയല്ല, ജീവത്യാഗം, ജീവൻ്റെ ബലിയാണ്. ഇതുപോലെയാണ് മാക്സിമിലിയൻ കോൾബേ, മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച വ്യക്തി. നാസി ക്യാമ്പിൽ വെച്ച് 1941 ഓഗസ്റ്റ് 14 തീയതി മരിച്ച മാക്സിമിലിയൻ കോൾബേ, മറ്റൊരാൾ ജീവിക്കാൻ വേണ്ടി സ്വയം ഏറ്റെടുത്തതായിരുന്നു ആ മരണം. അതിനെ ആത്മഹത്യ നമ്മൾ വിളിക്കില്ല, അത് ആത്മത്യാഗമാണ്. അപ്പോൾ ആത്മഹത്യയും ആത്മത്യാഗവും ബലിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഏതു വില കൊടുത്തും സംരക്ഷിക്കേണ്ട ഒന്നാണ് ശരീരമെന്ന് കരുതാതിരിക്കുക. ശാരീരികമായ ജീവൻ അത് മറ്റുള്ളവർക്ക് സമൃദ്ധമായ ജീവൻ ഉണ്ടാകാൻ വേണ്ടി സമർപ്പിക്കുന്നതാണ്. ഇതിലാണ് സേവനത്തിലൂടെ ശുശ്രൂഷയിലൂടെ ധന്യമാകുന്ന ജീവൻ. ജീവൻ സമർപ്പിക്കേണ്ടതാണ് മറ്റുള്ളവരുടെ സേവനത്തിന് വേണ്ടി. യേശു നൽകിയ കൽപ്പനയും ഇതാണ്, ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന നൽകുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാളും വലിയ സ്നേഹമില്ല. അപ്പോൾ സ്നേഹത്തിൻ്റെ പ്രകടനമായി ഏറ്റെടുക്കുന്ന മരണം അത് ആത്മഹത്യയല്ല, അത് വലിയ ഒരു ത്യാഗമാണ്, ബലിയാണ്. ഞാൻ ബലിയായി അർപ്പിക്കപ്പെടേണ്ട സമയം സമാഗതമായിരിക്കുന്നു എന്ന് വിശുദ്ധ പൗലോസ് പറയുന്നത് കൊണ്ടാണ്. യേശുവിനെ തള്ളി പറയുകയായിരുന്നെങ്കിൽ മരിക്കാതെ രക്ഷപ്പെടാമായിരുന്നു പൗലോസിനും പത്രോസിനും അതുപോലെ എല്ലാവർക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ജീവൻ ഏതു വിധേനയും നിലനിർത്തേണ്ട ഒന്നായി ഞാൻ കരുതുന്നില്ല, അതാണ് പൗലോസ് പഠിപ്പിച്ചത്. അതിൻ്റെ രക്തസാക്ഷികളുടെ എല്ലാം ജീവൻ. ജീവൻ മറ്റുള്ളവർക്കുള്ള സേവനത്തിലൂടെ സമൃദ്ധമായി നൽകുമ്പോൾ അത് മരണത്തിലേക്കാണ് നയിക്കുന്നത്, തീർച്ചയായിട്ടും ശാരീരികമായ മരണത്തിൽ. പക്ഷേ ഈ ശാരീരികമായി മരണം വരിക്കുന്നതിനപ്പുറത്തേക്ക് ആ ജീവനെ കാത്തു സൂക്ഷിക്കുകയാണ്. എനിക്ക് വേണ്ടിയും സുവിശേഷത്തിന് വേണ്ടിയും ജീവൻ നഷ്ടപ്പെടുത്തുന്നവർ ആ നിത്യജീവനിലേക്ക് കാത്തു സൂക്ഷിക്കുന്നു. അപ്പോൾ ആ ഒരു കാത്തു സൂക്ഷിക്കൽ, ജീവൻ സമർപ്പിക്കൽ, അങ്ങനെയാണ് ജീവിതം ഏറ്റവും കൂടുതൽ ധന്യമാവുക. മദർ തെരേസയുടെ ഉദാഹരണം, അതുപോലെ എത്രയോ എത്രയോ വ്യക്തികൾ, അത് ക്രൈസ്തവരുടെ ഇടയിലുണ്ട്, അക്രൈസ്തവരുടെ ഇടയിലുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇടയിലുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകരുടെ ഇടയിലുണ്ട്. മറ്റുള്ളവർക്ക് ജീവൻ സമൃദ്ധമായി ഉണ്ടാവാൻ വേണ്ടി ഞാൻ എൻ്റെ ജീവൻ സമർപ്പിക്കുമ്പോൾ അതൊരു ആത്മത്യാഗമായിത്തീരും. ആരെയും കൊല്ലുകയല്ല, ഞാൻ സ്വയം ഏറ്റെടുക്കുന്നു മരണമല്ല, മരണം വരിക്കുകയല്ല, ഞാൻ മരിക്കുന്നത് മറ്റുള്ളവർക്ക് ജീവൻ ഉണ്ടാകാൻ വേണ്ടിയാണ്. ജീവൻ നൽകുക, ജീവനെയാണ് തിരഞ്ഞെടുക്കുക. ഈ ഒരു ചുറ്റുപാടിലാണ് ഏതാനും വർഷം മുമ്പ് പാകിസ്ഥാനിലെ കോടതിയിൽ വെച്ച് സ്വയം വെടിവെച്ച് മരിച്ച ഒരു ബിഷപ്പിൻ്റെ ജീവിതം അർത്ഥവത്തായിത്തീരുന്നത്. വളരെയേറെ ചോദ്യം ചെയ്യപ്പെട്ട, ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമായിരുന്നു. അദ്ദേഹം ചെയ്തത് ശരിയോ തെറ്റോ, സഭയുടെ ധാർമ്മിക പ്രബോധനമനുസരിച്ച് ഒരു കോടതിയിൽ വെച്ചാണെങ്കിലും മറ്റുള്ളവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണെങ്കിലും മറ്റുള്ളവർക്കൊരു സാക്ഷ്യമാകുന്നതിന് വേണ്ടിയാണെങ്കിലും സ്വയം വെടിവെച്ച് കൊന്നത് ന്യായീകരിക്കാവുന്നൊരു കാര്യമല്ല. പക്ഷേ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു തീരുമാനം യേശുവിനെ അങ്ങേയറ്റം അടുത്ത് അനുഗമിക്കുന്നതിൻ്റെ ഒരു പ്രകടനമായിരുന്നു. ആ മരണം സമൂഹത്തിൽ ചലനമുണ്ടാക്കാനായിട്ട് സാധിച്ചു. ഒസ്കാർ റൊമേരോ മറ്റൊരു ഉദാഹരണമാണ്. അദ്ദേഹം ആരെയും വെടിവെച്ചു കൊന്നില്ല, പക്ഷേ അദ്ദേഹം വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ വെടിവെച്ച് കൊല്ലപ്പെടുകയാണ് ചെയ്തത്. അദ്ദേഹത്തിനും ഇപ്രകാരം മരിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. ഭരണകൂടത്തെ എതിർക്കുകയും ആ ഭരണകൂടം അടിച്ചേൽപ്പിച്ച തെറ്റായ നിയമങ്ങളെ ചോദ്യം ചെയ്യുകയും ജനങ്ങളെ ഭരണകൂടത്തിനെതിരെ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തതാണ് ഒസ്കാർ റൊമേരോയുടെ, ആർച്ച് ബിഷപ്പ് ഒസ്കാർ റൊമേരോയുടെ മരണത്തിന് കാരണമായി തീർന്നത്. അങ്ങനെ ജീവൻ സമർപ്പിച്ച അനേകം വ്യക്തികൾ നമ്മുടെ മുമ്പിൽ മാതൃകകളായിട്ടുണ്ട്. ഇപ്പോൾ ജീവൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ജീവൻ എല്ലാവരുടെയും ജീവൻ വിലപ്പെട്ടതാണെന്നും അത് നിലനിർത്താനുള്ള ഉത്തരവാദിത്വമുണ്ടെന്നും നമ്മളെ പഠിപ്പിക്കുന്നു. അതോടൊപ്പം ഇതിനപ്പുറത്തൊരു ജീവനുണ്ട്, ആ ജീവനിലേക്ക് നമ്മൾ വളരേണ്ടതുമുണ്ട്. ഇവിടെ അവസാനിക്കുന്ന ജീവൻ നിത്യജീവനിലേക്ക് നമ്മളെ വളർത്തുന്നതാണ്. മരണത്തിനപ്പുറത്തൊരു ഉത്ഥാനമുണ്ടെന്നും ആ ഉത്ഥാനത്തിലേക്കുള്ള യാത്രയാണ് ഇവിടുത്തെ ജീവനെന്നും നമ്മളെ പഠിപ്പിക്കുകയാണ്. ജീവൻ നിലനിർത്താനുള്ള ഈ കൽപ്പനയിലൂടെ യേശു നമുക്ക് നൽകുന്നത്, ദൈവം നമുക്ക് നൽകുന്നത്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിചിന്തനം അവസാനിപ്പിക്കാം. കരുണിവാനും സ്നേഹനിധിയുമായ ദൈവമേ, ജീവൻ നേരിടുന്ന വലിയ ഭീഷണികളെക്കുറിച്ച് അവിടുന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ജീവൻ അതിൻ്റെ തുടക്കത്തിലും ഒടുക്കത്തിലും വിലപ്പെട്ടതാണെന്ന്, വില പേശാൻ പാടില്ലാത്തതാണെന്ന് അവിടെ ഞങ്ങളെ അനുസ്മരിപ്പിക്കുന്നു. ജീവൻ അമൂല്യമായ ദാനമാണെന്നും അങ്ങുമാത്രമാണ് അതിൻ്റെ ഉടയവനെന്നും അവിടെ ഞങ്ങളെ പഠിപ്പിച്ചു. കരുണിവാനായ ദൈവമേ, ഞങ്ങളുടെയും മറ്റെല്ലാവരുടെയും ജീവനെ വിലപ്പെട്ടതായി കരുതാൻ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. സേവനത്തിലൂടെ ആത്മത്യാഗത്തിലൂടെ ആ ജീവൻ സഫലമാവാൻ അവിടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാവർക്കും സമൃദ്ധമായ ജീവൻ ഉണ്ടാകാൻ വേണ്ടി സ്വന്തം ജീവൻ സമർപ്പിച്ച കർത്താവായ യേശുവേ, അങ്ങയുടെ ജീവനോട് ചേർന്ന് ഞങ്ങളുടെ ജീവിതവും സഹോദരങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കാൻ അവിടെ ഞങ്ങളെ ശക്തരാക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.